وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهماني لا ياسع ودرن علي അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുസ്ലിം ഉമ്മത്തിനെ വിട്ടേച്ചു പോയത് ഏറ്റവും നല്ല നിലയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. إذ كنتم أعداء നിങ്ങൾ ശത്രുക്കളായിരുന്നു. فألف بين قلوبكم الله നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ മുസ്ലിം ഉമ്മത്ത് ഐക്യത്തിലും യോജിപ്പിലുമായിരുന്നെങ്കിൽ, അവിടുത്തെ വഫാത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിനിടയിൽ കക്ഷിത്വവും ഭിന്നിപ്പും ഉടലെടുക്കാൻ തുടങ്ങി. റസൂലുള്ളയുടെ വഫാത്തിന് തൊട്ടുശേഷം മുസ്ലിം ഉമ്മത്തിൽ പ്രകടമായ രൂപത്തിൽ ഒരു ഭിന്നിപ്പ്, ഒരു കക്ഷി ഇസ്ലാമിക സമൂഹത്തിന് നേരെ തിരിഞ്ഞു നിൽക്കുക എന്നത് ഉടനെ ഒന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാത്തിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ മുർത്തദ്ദുകളായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ഇസ്ലാമിന് മുസ്ലിങ്ങൾക്കുമെതിരെ തിരിയുന്ന, ഇസ്ലാമിക സമൂഹത്തിന് വിരുദ്ധമായി നിൽക്കുന്ന കക്ഷികൾ ഉണ്ടായിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാകട്ടെ, മുസ്ലിം ഉമ്മത്തിലുള്ള പിഴച്ച കക്ഷികൾ അവയിൽ ചിലതിന്റെ ആവിർഭാവം വളരെ നിശബ്ദമായി മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ നടന്നിരുന്നെങ്കിലും അവർക്ക് പുറത്തേക്ക് വരാനുള്ള ശക്തി ഇല്ലായിരുന്നു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫിത്നകളെ തകർക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സഹാബിയാണ്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം, അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം, ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ, അതിന്റെ അവസാന കാലഘട്ടത്തിൽ, ഖവാരിജുകൾ അവർ ഉസ്മാൻ ഇബ്നു അഫാനെ കൊലപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ വ്യാപകമായ ഫിത്നക്ക് തുടക്കം കുറിച്ചു. പണ്ഡിതന്മാരുടെ ഭാഷയിൽ, അതല്ലെങ്കിൽ സഹാബികളുടെയും സലഫുകളുടെയും ഒക്കെ വാക്കുകളിൽ വ്യാപകമായി അൽ ഫിത്നത്തുൽ ഊല, ഒന്നാമത്തെ ഫിത്ന എന്ന രൂപത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വധമാണ്. ആ വധത്തിന് ചുക്കാൻ പിടിച്ചത്, അതിന് മുന്നിൽ നിന്നത് ഖവാരിജുകളാണ്. എന്നാൽ ആ കാലഘട്ടത്തിലും ഉസ്മാൻ ഇബ്നു അഫാൻ അവിടുത്തെ വധിച്ച സന്ദർഭത്തിലും മുസ്ലിം ഉമ്മത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ, അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ പരിപൂർണമായ ഒരു കക്ഷി എന്ന നിലക്ക് മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ടു നിന്നുകൊണ്ട്, മറ്റെല്ലാ മുസ്ലിങ്ങളെയും കാഫിറുകളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു സമുദായമായി ഖവാരിജികൾ മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവർ മാറുന്നത്, അതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ്. ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന കക്ഷി അത് ഖവാരിജികളുടെ കക്ഷിയാണ്. അവരെ കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇത്തരമൊരു സംസാരം ഈ സന്ദർഭത്തിൽ നടത്താൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, മുസ്ലിം ഉമ്മത്തിൽ ഖവാരിജുകളുടെ സ്വാധീനങ്ങൾ അതിപ്പോൾ പ്രത്യക്ഷമായി പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. ചില മുസ്ലിം സഹോദരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സത്യത്തിലേക്ക് വഴി കാണിക്കുമാറാകട്ടെ. ചില മുസ്ലിം യുവാക്കളിലും ഖവാരിജുകളുടെ ചിന്തകൾ, അതിന്റെ ചില അടയാളങ്ങൾ അവരുടെ സംസാരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പിഴച്ച കക്ഷികളും അവരെല്ലാം തന്നെ ആവിർഭവിച്ചിട്ടുള്ളത് ആദ്യകാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായ പിഴച്ച കക്ഷികളിൽ നിന്ന് തന്നെയാണ്. ഇന്ന് ഈ ഉമ്മത്തിൽ കാണാൻ സാധിക്കുന്ന ഏതെല്ലാം പിഴവുകളുണ്ടോ അതിനെല്ലാം തന്നെ പിതാക്കന്മാർ മുസ്ലിം ഉമ്മത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഖവാരിജുകളോ അതല്ലെങ്കിൽ റവാഫിദുകളോ അതല്ലെങ്കിൽ മുഅ്തസിലത്തോ ഖദരിയത്തോ മുർജിയത്തോ, ഇങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ കക്ഷികൾ, അവരുടെ വാദങ്ങൾ ഇന്നും മുസ്ലിം ഉമ്മത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ പേരുകളിലല്ലെങ്കിലും, ആ പേരുകൾ ഖബറുകൾക്കുള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും, ഖവാരിജുകളോ ഖദരിയാക്കളോ മുർജിയത്തോ മുഅ്തസിലത്തോ റവാഫിദുകളോ ആദ്യ കാലഘട്ടത്തിൽ തുടർന്നു വന്നിരുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, അവ ഇന്നും മരിച്ചുപോയിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നത് ഇസ്ലാമിനെയും മുസ്ലിമുകളെയും സഹായിക്കുന്ന ഒന്നാമത്തെ ജിഹാദാണ്. ഈ സന്ദർഭത്തിൽ ആമുഖമായി നാം മനസ്സിലാക്കുക, മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി പുറത്തേക്ക് വരുന്ന രണ്ട് കക്ഷികളാണ് നമുക്ക് കാണാൻ സാധിക്കുക ചരിത്രത്തിൽ. ഒന്ന് ഖവാരിജുകളും രണ്ട് റവാഫിദുകളുമാണ്. ആ രണ്ട് കക്ഷികളും ഉടലെടുക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധത്തിന് ശേഷമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധത്തിന് ശേഷമാണ് റവാഫിദുകൾ അവർ പ്രകടമായി പുറത്തേക്ക് വരുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു സബയിന്റെ നേതൃത്വത്തിൽ അവർ പറഞ്ഞു, ഭരണത്തിന് കൂടുതൽ അവകാശമുള്ളത് അലിക്കായിരുന്നു. ആ അവകാശം തട്ടിയെടുക്കുകയാണ് അബൂബക്കറും ഉമറും ഉസ്മാനുമെല്ലാം ചെയ്തത്, റളിയല്ലാഹു തആല അൻഹും. അതുകൊണ്ട് അലിയെ അവർ ഇലാഹാക്കുകയും തങ്ങളുടെ ഇമാമായി പ്രഖ്യാപിക്കുകയും മറ്റ് സഹാബികളെയെല്ലാം കാഫിറുകളെന്ന് മുദ്രകുത്തുകയും ചെയ്തുകൊണ്ടാണ് ഖവാരിജുകൾ പുറത്തേക്ക്, റവാഫിദുകൾ പുറത്തേക്ക് വന്നത്. അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ ഷിയാക്കളും ഇറാനിൽ നിലനിൽക്കുന്ന ഇസ്നാ അശരിയത്തിന്റെ ആളുകളുമൊക്കെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ കുടുംബത്തിലുള്ള ആളുകളോട് പക്ഷപാതിത്വം കാണിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് വിധിക്കുന്നില്ല എന്ന ആരോപണവുമായിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഖവാരിജുകൾ വധിച്ചു കളഞ്ഞത്. ഈ രണ്ട് കക്ഷികളും മുസ്ലിം ഉമ്മത്തിന്റെ തുടക്കത്തിലുണ്ടായ രണ്ട് കക്ഷികളാണ്. ഇവർ രണ്ടുപേരും പുറത്തേക്ക് വരുന്നത് ഒരേ സംഭവ വികാസങ്ങളുടെ തുടർച്ചയായിട്ടാണ്. അതേതാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധമാണ്. രണ്ടുപേരും പുറത്തു വരുന്നത് ഈ സമയത്താണ്. ഖവാരിജുകളാകട്ടെ റവാഫിദുകളാകട്ടെ പുറത്തേക്ക് വരുന്നത് രണ്ടുപേരും ഒരേ സന്ദർഭത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കക്ഷികളിലും പല കാര്യങ്ങളിലും യോജിപ്പ് കാണാൻ സാധിക്കും. എന്നാൽ വേറെ ചില കാര്യങ്ങളിലാകട്ടെ തികച്ചും വിയോജിപ്പുകളും കാണാൻ സാധിക്കും. അവർക്കിടയിൽ യോജിപ്പുണ്ടായിരുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ദീനിന്റെ കാര്യത്തിലുള്ള ഒഴിവ്, അതിര് കവിയൽ. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ അതിര് കവിയുക എന്നത് ഈ രണ്ട് കക്ഷികളിലും ഒരുപോലെ കാണാൻ സാധിക്കും. ഖവാരിജുകൾ അവർ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ വളരെ പ്രകടമായി അതിര് കവിഞ്ഞ ആളുകളാണ്. അതിന് തെളിവുകൾ അവരുടെ ചരിത്രത്തിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ അവരുടെ സംഭവങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാകും. സഹാബികളെ തക്ഫീർ നടത്തിയും അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടും, അലി ഇബ്നു അബീ ത്വാലിബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും കാഫിറുകളാണ്, അവർ കാഫിറുകളാണ് എന്ന് അംഗീകരിക്കാത്തവർ, അവരോടൊപ്പം നിൽക്കുന്നവർ അവരും കാഫിറുകളാണ്. അതിൽ പല സഹാബികളെയും ഉൾപ്പെട്ടിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ഖവാരിജികൾ വധിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയെ, 8 മാസം ഗർഭമുണ്ടായിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തുകയും അവരുടെ വയറ് കയറി പുറത്തേക്ക് ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യുകയാണ് ഖവാരിജികൾ ചെയ്തത്. റവാഫിദുകളും ഇതേപോലെ തന്നെ വിരലിലുണ്ടാവുന്ന ചില സഹാബികളെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സഹാബികളും അലിക്ക് ഖിലാഫത്തിന് ബൈഅത്ത് നൽകിയില്ല എന്നതുകൊണ്ട്, ആദ്യ കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്ത് നൽകിയില്ല എന്നതുകൊണ്ട്, അബൂബക്കറിനെയും ഉമറിനെയും ഖിലാഫത്തിന്റെ കാര്യത്തിൽ അവർക്ക് ബൈഅത്ത് നൽകി എന്നതുകൊണ്ട് ആ സഹാബികളെല്ലാം തന്നെ കാഫിറുകളായിട്ടുണ്ട് എന്നായിരുന്നു റവാഫിദിന്റെ ചിന്താഗതി. മാത്രമല്ല, അവരിൽ പൊതുവായി കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ ദീനിലുള്ള അറിവില്ലായ്മയാണ്. ഇത് രണ്ടാൾക്കാരിലും കാണാൻ പറ്റുന്ന കാര്യം, ഖവാരിജുകളിലും റവാഫിദുകളിലും പൊതുവായി കാണാൻ പറ്റുന്ന സ്വഭാവം ഇതാണ്. ആദ്യകാലക്കാരിലും ഈ സ്വഭാവം വളരെ പ്രകടമാണ്, ഇക്കാലക്കാരിലും അത് പ്രകടമാണ്. റവാഫിദുകളെ നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഖവാരിജുകളെ എടുത്തു നോക്കിയാൽ അള്ളാഹുവിന്റെ ദീനിലുള്ള വിവരമില്ലായ്മ അവരിൽ പ്രകടമായി ബോധ്യപ്പെടാൻ സാധിക്കും. ഖുർആനിന്റെ ആയത്തുകൾ, അഹാദീസുകൾ, അതിൽ തങ്ങൾക്ക് മനസ്സിലായ ചില ഭാഗങ്ങൾ അവ തങ്ങൾക്ക് മനസ്സിലായ രൂപത്തിൽ വ്യാഖ്യാനിക്കുക എന്നതല്ലാതെ ആയത്തുകളെക്കുറിച്ച് മൊത്തത്തിലുള്ള വിജ്ഞാനമോ ഹദീസുകളെക്കുറിച്ച് മൊത്തത്തിലുള്ള അറിവോ ഈ രണ്ട് കക്ഷിയിലും കാണാൻ സാധിക്കില്ല. അത് ആദ്യകാലക്കാരിലും ഉണ്ടായിരുന്നു. അല്ലെ, അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കാഫിറാക്കിയതിന് ശേഷം ഇറാഖിൽ ബസ്രയിൽ അദ്ദേഹം ഖുത്ബക്ക് വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ ഖവാരിജികൾ ഉച്ചത്തിൽ വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. ഇനി ലഹക്കുമോ ഇല്ലാലില്ല, ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് വിളിച്ചു പറയും ഇനി ലഹക്കുമോ ഇല്ലാലില്ല, അപ്പൊ വേറൊരുത്തർ വിളിച്ചു നിന്നിട്ട് പറയും ഇനി ലഹക്കുമോ ഇല്ലാലില്ല. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിടില്ലായിരുന്നു. ആ സന്ദർഭത്തിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ തന്റെ വാക്ക് പറഞ്ഞത്, കലിമത്തു ഹഖിൻ സത്യത്തിന്റെ വാക്കാണ് അവർ പറയുന്നത്, പക്ഷേ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്. ഇന്നുള്ള ഖവാരിജികളിലും ഇത് കാണാൻ സാധിക്കും. സത്യത്തിന്റെ ചില ഭാഗങ്ങൾ അവരുടെ സംസാരത്തിൽ പ്രകടമായിരിക്കും, പക്ഷേ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അസത്യമായിരിക്കും, ബാത്തിലായിരിക്കും, ദുൽമായിരിക്കും, അനീതിയായിരിക്കും, മുസ്ലിം ഉമ്മത്തിനെ തക്ഫീർ നടത്തുക, അവരെ കാഫിറുകളാക്കുക എന്നതായിരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ദീനിലുള്ള അറിവില്ലായ്മ എന്നത് ഈ രണ്ട് വിഭാഗത്തിലും പൊതുവായി കാണാൻ സാധിക്കുന്ന കാര്യമാണ്. റവാഫിദുകളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. അവരെ പറ്റി നിനക്ക് എത്ര വേണമെങ്കിലും പറയാം, അത് അവരൊന്ന് പ്രകടമായ കാര്യം, അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് അറിവില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഖവാരിജികളിലും റവാഫിദുകളിലും ഒരുപോലെ കാണാൻ കഴിയുന്ന മറ്റൊരു സ്വഭാവം, മിക്ക മുബ്തദിഈങ്ങളിലും കാണാൻ കഴിയുന്ന കാര്യമാണത്, അവരുടെ അവർക്ക് എതിരായി നിൽക്കുന്ന ആളുകളെ കാഫിർ എന്ന് മുദ്രകുത്തൽ, തക്ഫീർ. രണ്ട് വിഭാഗക്കാരിലും കാണാൻ പറ്റും. റവാഫിദുകളിലും ഈ സ്വഭാവമുണ്ട്, ഖവാരിജികളിലുമുണ്ട്. തക്ഫീർ നടത്തുക, അവർക്കെതിരാകുന്നവരൊക്കെ കാഫിറാണെന്ന് മുദ്രകുത്തൽ, ഇത് ഖവാരിജികളുടെ പൊതു സ്വഭാവമാണ്. റവാഫിദിന്റെയും പൊതു സ്വഭാവമാണ്. ഇൻഷാ അല്ലാഹ് ചരിത്രവുമായി ബന്ധപ്പെട്ട അവരുടെ സംഭവങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഖവാരിജുകളും റവാഫിദുകളും എതിരാകുന്ന പല വിഷയങ്ങളുമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അവർ രണ്ടുപേരും ഒരുമിക്കുന്ന സ്ഥലങ്ങളാണ്, എന്നാൽ അവർ രണ്ടുപേരും എതിരാകുന്ന പല വിഷയങ്ങളുമുണ്ട്. അതിൽപ്പെട്ടതാണ് അഹലുൽ ബൈത്തിനോട് അവരുടെ നിലപാട്. റവാഫിദുകൾ അഹലുൽ ബൈത്തിനെ പുകഴ്ത്തി പുകഴ്ത്തി അവരെ ഇലാഹുകളാക്കി, അള്ളാഹുവിനെ തുല്യമാക്കി, അവരെ ആരാധിച്ചു, അവർക്ക് ഇബാദത്തുകൾ നൽകി. എന്നാൽ ഖവാരിജികൾ റവാഫിദുകൾക്ക് നേരെ വിരുദ്ധമായി അഹലുൽ ബൈത്തിനെ തക്ഫീർ നടത്തുകയും അവർ കാഫിറുകളാണെന്ന് മുദ്രകുത്തുകയും അവരോട് ശത്രുത പ്രകടിപ്പിക്കുന്നത് ഇബാദത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഖവാരിജികളുടെ മറ്റൊരു പേരാണ് നവാസിബുകൾ എന്നത്. നവാസിബ് എന്ന് പറഞ്ഞാൽ അഹലുൽ ബൈത്തിനെ തക്ഫീർ നടത്തുന്ന ആളുകളാണ്. റവാഫിദുകൾക്കെതിരായി അഹലുൽ ബൈത്തിനെ തക്ഫീർ നടത്തിക്കൊണ്ടാണ് ഖവാരിജികൾ പുറത്തേക്ക് വന്നത്. ഈ കാര്യത്തിൽ അവർ രണ്ടുപേരും എന്റെ വിരുദ്ധ ചേരിയിലാണ്. അതുപോലെ തന്നെ ഖവാരിജികളും റവാഫിദും വേർതിരിയുന്ന പ്രകടമായ ഒരു സ്ഥലം, റാഫിദുകൾ ഷിയാത്തിന്റെ ആളുകൾ തനി കള്ളന്മാരാണ്. വായെടുത്താൽ കളവ് പറയുക എന്നത് അവരുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അല്ലെ, സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം ഹറൂൺ ബിൻ റഷീദാണ് എന്നാണ് എന്റെ ഓർമ്മ. طلبت الكذب فوجدته عند الرافضة. ഞാൻ കളവ് ആരുടെ അടുക്കലാണ് എന്ന് അന്വേഷിച്ചു, അത് ഞാൻ കണ്ടെത്തിയത് റാഫിളത്തിന്റെ അടുക്കലാണ്. റാഫിളുകൾ കളവ് അവരുടെ അടുക്കൽ ദീനൻ, അവരുടെ അടുക്കൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടുക്കൽ, സുന്നികളുടെ അടുക്കൽ പോയി കളവ് പറയുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന തഖിയത്ത് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ദീനൻ, കളവ് പറയുക എന്നുള്ളത്. എന്നാൽ ഖവാരിജികൾ ഇതിന് നേരെ വിരുദ്ധാണ്. ഏതൊരുത്തന്റെ മുഖത്തോക്കിയും സത്യം പറയുക എന്നുള്ള അവരുടെ നിലപാടാണ്. ഒരു ഖാരിജികളിൽപ്പെട്ട ഒരാളുടെ അടുക്കലും മുൻഗാമികളായ ഖാരിജികളുടെ അടുക്കൽ, ഖവാരിജികളുടെ അടുക്കൽ ഒരാളിൽ പോലും കളവ് സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരാളിൽ പോലും, ഒരൊറ്റയാൾ പോലും ഖവാരിജികളുടെ കൂട്ടത്തിൽ നിന്ന് കളവ് പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അവരുടെ അടുക്കൽ കളവ് പറയുക എന്നുള്ള കുഫ്റാണ്, ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അവരൊരിക്കലും കളവ് പറയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഖവാരിജികൾ അവരുടെ ഹദീസുകൾ മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതാണ്. ഖവാരിജികൾപ്പെട്ട ഒരാൾ ഹദീസിന്റെ സനദിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഹദീസ് സ്വീകാര്യമാണ്. കാരണം എന്താ? അവർ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അവർക്ക് അവരുടെ എതിരാളികളുടെ വിഷയത്തിലാകട്ടെ, സ്വന്തം കാര്യത്തിലാകട്ടെ, ഒരിക്കൽ പോലും അവർ കളവ് പറഞ്ഞിട്ടില്ല. അത് അവരുടെ പ്രത്യേകതയായിരുന്നു. അപ്പൊ ഈ കാര്യത്തിൽ റവാഫിദുകളും ഖവാരിജികളും എതിർച്ചേരെ രണ്ടും. ഇൻഷാല്ലാഹ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഒരു വിഭാഗം യഹൂദരാണെങ്കിൽ മറ്റൊരു വിഭാഗം നസറാനികളാണ്. ഒരു വിഭാഗം ഒരു ഭാഗത്താണ് ഒഴിവാഴ്ചതെങ്കിൽ വേറൊരു ഭാഗം വേറൊരു സൈഡിലേക്കാണ്. ഇസ്ലാമിക ഉമ്മത്തിലുണ്ടായ ആദ്യത്തെ രണ്ട് പിളർപ്പുകൾ, ഖവാരിജികളും റവാഫിദുകളും, രണ്ടും പല കാര്യങ്ങളിലും എടുത്തു നോക്കിയാൽ ഒന്നിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത്. ഇവർ മഹാകള്ളന്മാരായിരുന്നെങ്കിൽ അവർ മഹാസത്യസന്ധന്മാരായിരുന്നു. മാത്രമല്ല ഖവാരിജികൾ അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു കാര്യം തുറന്നു പ്രഖ്യാപിക്കുക എന്നുള്ളത്. ഒരു കാലത്തും അവരെന്ത് ചെയ്തിട്ടില്ല, മിണ്ടാതിരിക്കൂല. ഉദാഹരണത്തിന് ചരിത്രത്തിന് ഇൻഷാല്ല സംഭവം ഇവിടെ വരുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖവാരിജികളുമായി ചർച്ച നടത്താൻ വേണ്ടി പോയി. അപ്പൊ അദ്ദേഹം നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവരിലേക്ക് പുറപ്പെട്ടത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവരിലേക്ക് കയറി ചെന്നത്. അപ്പൊ അവരുടെ മറുപടി, മർഹബൻ ഇബ്നു അബ്ബാസ്, വമാ ഹാദിഹിൽ ഹുല്ല, ഇബ്നു അബ്ബാസ് നിനക്ക് സ്വാഗതം, എന്താണ് നീ ഈ അലങ്കാരമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത്? അപ്പൊ തന്നെ ചോദിച്ചു, ഒരു സെക്കൻഡ് അത് ബാക്കി വെക്കൂല. അവർ തുറന്നു ചോദിക്കുക എന്നുള്ള അവരുടെ നിലപാടിൽപ്പെട്ടതായിരുന്നു. വ്യക്തമായ സറാഹ, കാര്യം വളരെ തുറന്നു പറയുക എന്നുള്ളത് ഖവാരിജികളുടെ പ്രത്യേകതയിൽപ്പെട്ടതായിരുന്നു. എന്നാൽ റവാഫിളാകട്ടെ, നാവെടുത്താൽ കളവ് പറയുക എന്നതും ഉള്ളിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുക എന്നതും റവാഫിളത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ്. അപ്പൊ അവർ രണ്ടുപേരും ഈ കാര്യത്തിലും വേർതിരിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖവാരിജികളും റവാഫിളുകളും വേർതിരിയുന്ന മറ്റൊരു സ്ഥലമാണ്, ഇത് പ്രകടമായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഖുർആനിനോടും ഹദീസിനോടുമുള്ള ഖവാരിജികളുടെയും റവാഫിളുകളുടെയും നിലപാട് തീർത്തും വിരുദ്ധമാണ്. ഖവാരിജികൾ ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവുകളെ നേരെ അതിന്റെ പ്രകടമായ അർത്ഥം എന്താണോ അതേപോലെ അവരെടുത്തു. അത് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നോക്കൂല. ഉദാഹരണത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ അവർ നരകത്തിലാണെന്ന് അറിയിച്ച ഹദീസുണ്ട്. അതവരെടുത്തു, അവർ പറഞ്ഞു വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തവൻ നരകത്തിലാണ്, അവന് സ്വർഗമേ ഇല്ല. നേരെ അതിന്റെ ബാഹിർ, അതിന്റെ നേരെ അർത്ഥം എന്താണോ ആ അർത്ഥം അതേപോലെ എടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റേ ഹദീസുകൾ യോജിപ്പിക്കാനോ അതിന്റെ വിശദീകരണത്തെക്കുറിച്ച് അന്വേഷിക്കാനോ അവർ തയ്യാറാവില്ല. ഉദാഹരണത്തിന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുമായി ഉണ്ടായ പ്രശ്നത്തിൽ മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാലില്ല, വിധി കർത്തൃത്വത്തിനുള്ള അവകാശം അള്ളാഹുക്ക് മാത്രമാണ്. അപ്പൊ ഈ രണ്ടാളുകൾക്ക് വിധി പറയാൻ അവകാശം കൊടുത്തതിലൂടെ അലി കാഫറായിട്ടുണ്ട്. പിന്നെ അതിന്റെ വിശദീകരണമോ അതിന്റെ അപ്പുറത്തുള്ള ആയത്തോ ഇപ്പുറത്തുള്ള ആയത്തോ ഒന്നും നോക്കൂല. എന്നാൽ റവാഫിളുകൾ അവർ നേരെ തിരിച്ചാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ വളരെ വ്യക്തമായി വന്ന ആയത്തുകൾ പോലും ഒരു നിലക്കും അതിനോട് യോജിക്കാത്ത അർത്ഥമായിട്ട് അവർ വരും. ഉദാഹരണത്തിന് അവർ പറഞ്ഞു ഇന്നമ വലിയുക്കും അല്ലാഹു റസൂലുഹു അല്ലദീന ആമനു അല്ലദീന യുഖീമുന സ്സലാ എന്ന ആയത്ത് നിസ്കരി അള്ളാഹുവും റസൂലും അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്തുന്ന മുഅ്മിനീങ്ങളും ഒക്കെ നിങ്ങളുടെ വലിയകളാണ് എന്ന ആയത്ത് അല്ലദീന ആമനു അല്ലദീന യുഖീമുന സ്സലാ എന്ന ആയത്തിന് അവർ പറഞ്ഞു അവിടെ ഉദ്ദേശം അലിയാണ്. എന്റെ തെളിവ് അതാണ് അവരുടെ വാക്കാണ് തെളിവ്, അത് അവരുടെ വ്യാഖ്യാനമാണ്. പല കാര്യത്തിനും അവർ വളരെ അത്ഭുതകരമായ വ്യാഖ്യാനങ്ങൾ ഖുർആന് നൽകിയ ആൾക്കാരാണ്. ഉദാഹരണത്തിന് ഖുർആനിൽ മുനാഫിഖുകളെ കുറിച്ച് പറയപ്പെട്ട ആയത്തുകൾ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഇത് അബൂബക്കറിനെ പറ്റി പറഞ്ഞാണ്, ഇത് ഉമറിനെ പറ്റി പറഞ്ഞതാണ് എന്നവർ പറയും. ഉദാഹരണത്തിന് ഈ അടുത്ത് ഒരു ഷിയത്തിൽപ്പെട്ട ഒരുത്തൻ പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറാഖിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് നഹ്വ ബൈത്തി ആയിഷ ആയിഷയുടെ വീടിന്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞു അൽ ഫിത്നതു ഹാഹുന, ഫിത്ന അവിടെയാണ്. ആയിഷയുടെ വീട് എവിടെയാണ്? ഇറാഖിന്റെ ഭാഗത്താണ്. അപ്പൊ ഹദീദിലെ റാവി ഉദ്ദേശിച്ചത് എന്താണ്? ഇറാഖിന്റെ ഭാഗത്തേക്ക്, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞു ഫിത്ന അവിടെ നിന്നാണ്. അപ്പൊ ഇവരുടെ വിശദീകരണം ഫിത്ന ആയിഷയാണ്. ഇങ്ങനെ ഖുർആനും ഹദീസിനും തീർത്തു യോജിക്കാത്ത രൂപത്തിലുള്ള വിശദീകരണങ്ങളാണ് റവാഫിളുകൾ അവർ അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനും നൽകിയിട്ടുള്ളത്. ഇങ്ങനെ മറ്റു ചില വ്യത്യാസങ്ങളും അവരുടെ കാര്യത്തിൽ കാണാൻ സാധിക്കും. ശരി, ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യമായി ഉണ്ടായ രണ്ട് കക്ഷികളാണിത്. ഇതിലേറ്റവും ഇസ്ലാമിന് ഉപദ്രവം ഉണ്ടാക്കിയ കക്ഷി ഏതാണ്? സംശയമില്ല, അള്ളാഹു അർറവാഫു റാഫിളുകളാണ്. ഖവാരിജികളെക്കാൾ മുസ്ലിം ഉമ്മത്തിന് ഉപദ്രവകാരികൾ റവാഫിളുകളാണ്. കാരണം എന്താണ്? അവർ കള്ളന്മാരാണ്, ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്, കാര്യങ്ങൾ തുറന്നു പറയാത്തവരാണ്, മുസ്ലിം ഉമ്മത്തിന് പിന്നിൽ നിന്ന് കുത്തുന്നവരാണ്, ഒപ്പം നിന്ന് ചതിക്കുന്നവരാണ്. എന്നാൽ ഖവാരിജികളാകട്ടെ അവർ നേരെ മുന്നിൽ വന്ന് നിൽക്കുന്നവരാണ്. അവരുടെ വർത്തമാനത്തിൽ വ്യക്തത ഉണ്ടായിരിക്കും, അവരുടെ സംസാരത്തിൽ അവ്യക്തത കാണാൻ കഴിയില്ല. ഈ രണ്ട് കക്ഷികളെക്കുറിച്ചും ആമുഖമായി ചില കാര്യങ്ങൾ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ് ആമുഖമായി ഈ കാര്യം ഓർമ്മപ്പെടുത്തിയത്. ആരാണ് ഖവാരിജികൾ? ഖവാരിജ് എന്ന വാക്ക് ഖാരിജ് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഖറജ എന്നതിൽ നിന്നാണ് ഖാരിജ് വന്നിട്ടുള്ളത്. ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നതിന്, പുറപ്പെടുന്നതിനാണ് ഖറജ എന്ന് പറയുക. ഖാരിജ് എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടവൻ. ഖവാരിജ് എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടയാളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അൽ ഖവാരിജ് എന്നതിന്റെ ഉദ്ദേശം? അൽ ഇമാം ശഹറസ്താനി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അൽമിലൽ വന്നിഹൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇബാറത്തുകൾ വായിക്കുന്ന ചില ആളുകൾ പറഞ്ഞേക്കാം ഈ പറയുന്ന വിശദീകരണങ്ങൾ ചരിത്രം ഇതെല്ലാം നമ്മൾ അവലംബമാക്കിയത് സൗദിയിലുള്ള ചില ആളുകളുടെ വർത്തമാനത്തിനാണ് എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം ഞാൻ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. കാരണം എന്തു പറഞ്ഞാലും ഇതൊക്കെ നിങ്ങൾ സൗദിയിലുള്ള സുൽത്താന്റെ പിന്നിൽ കൂടിയിട്ടുള്ള പണ്ഡിതന്മാരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഏതൊരു ഹക്ക് പറഞ്ഞാലും അവരത് നിഷേധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒന്നല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ മീഡിയ നോക്കണം, അതല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ വായിക്കുന്നത് വെറും സൗദിയിലുള്ള പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളാണ്. ഷഹ്റസ്താനി അദ്ദേഹം മുൻഗാമിയായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാകട്ടെ പ്രസിദ്ധമാണ് അൽ മിലൽ വന്നിഹൽ. ആ കിതാബിൽ അദ്ദേഹം പറഞ്ഞു, ഖവാരിജുകളെ കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, കുല്ലു മൻ ഖറജ അലൽ ഇമാമിൽ ഹഖ് അല്ലദി ഇത്തഫഖത്തിൽ ജമാഅത്തു അലൈഹി യുസമ്മ ഖാരിജിയൻ. അൽ ജമാഅ മുസ്ലിം ഉമ്മത്ത് അവർ തങ്ങളുടെ ഇമാമാണ്, ഭരണാധികാരിയാണ് എന്ന് യോജിച്ച ഒരു വ്യക്തി, അവർക്കെതിരെ പുറപ്പെട്ട എല്ലാവർക്കും ഖവാരിജുകൾ എന്ന് പറയാവുന്നതാണ്. കുല്ലുമൻ ഖറജ, അവിടെ നിന്നാണ് ഖറജ എന്ന വാക്ക് വന്നത്, ഖാരിജ് എന്ന വാക്ക് അവിടെ നിന്ന് വന്നത്. കുല്ലുമൻ ഖറജ അലൽ ഇമാമിൽ ഹഖ്, ശരിയായ ഇമാമിനെതിരെ, മുസ്ലിങ്ങൾ യോജിച്ചിട്ടുള്ള ഇമാമിനെതിരെ, ഭരണാധികാരിക്കെതിരെ തിരിയുന്ന ആളുകൾ അവരെല്ലാവരും ഖവാരിജുകളാണ്. സവാ ഉൻ കാനൽ ഖുറൂജു ഫി അയ്യാമിസ് സ്വഹാബ അലൽ അഇമ്മത്തിർ റാഷിദീൻ, ഈ ഭരണാധികാരിക്കെതിരെ തിരിയുക, അവർക്കെതിരെ വാളെടുത്ത് പുറത്തിറങ്ങുക എന്നത് സഹാബികളുടെ കാലഘട്ടത്തിലായാലും സമമാണ്. أو كان بعدهم على التابعين بإحسان والأئمة في كل زمان അതല്ല താബിഈങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിലും അതല്ല അവർക്ക് ശേഷം ഏത് കാലഘട്ടത്തിലാണെങ്കിലും മുസ്ലിം ഉമ്മത്തിലെ ഭരണാധികാരികൾക്കെതിരിൽ, മുസ്ലിങ്ങൾ യോജിച്ചിട്ടുള്ള ഭരണാധികാരികൾക്കെതിരിൽ തിരിയുക എന്നത് അങ്ങനെ തിരിയുന്ന ആളുകൾക്ക് പറയാൻ പറ്റിയ പേരാണ് ഖവാരിജി. അവർക്കാണ് ഖവാരിജികൾ എന്ന് പറയുക എന്ന് അലിമാം ഷഹ്റസ്താനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുകയാണ്. ചില ആളുകൾ പറയാറുണ്ട് ഖവാരിജികൾ എന്ന സമൂഹം അവർ മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്, എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സമൂഹം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. വല്ലാഹി ആ വിഷയത്തിൽ വന്ന തെളിവുകൾ അവരുടെ വാദത്തിനെതിരാണ്. ഖവാരിജികൾ ധാരാളമായി ഉണ്ടാകും ഓരോ സമൂഹത്തിലും, ഏതാണ്ട് എല്ലാ നൂറ്റാണ്ടുകളിലും എന്ന് തന്നെ പറയാം. ഖവാരിജികൾ വീണ്ടും വീണ്ടും പുറപ്പെടുക എന്നത് സംഭവിക്കും. എന്തിനധികം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം തന്റെ കാലഘട്ടത്തിലുള്ള ഖവാരിജികളെ വധിച്ചതിന് ശേഷം, അവരെ കൊലപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന ചില ആളുകൾ പറഞ്ഞു, അൽഹംദുലില്ലാ, ഈ സമൂഹത്തെ പൂർണ്ണമായി തുടച്ചു നീക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഈ സമൂഹം അവസാനിക്കുകയില്ല, അവർ വീണ്ടും തുടർച്ചയായി ഓരോ സമൂഹത്തിലും വന്നുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, കുല്ലമാ ഖറജ ഖർനു മിൻഹും ഖുത, ഖവാരിജികൾ അവരിൽ നിന്ന് ഓരോ കൊമ്പ് മുളക്കുന്ന സന്ദർഭത്തിലും ഖുത, അത് മുറിച്ചു മാറ്റപ്പെടും. വയഖ്റുജു ഫീ ഇറാദിഹിം അദ്ദജ്ജാൽ, അവരുടെ സൈന്യത്തിലാണ് ദജ്ജാൽ പുറപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ദജ്ജാൽ ആകട്ടെ അവസാന കാലഘട്ടത്തിൽ പുറപ്പെടുന്നതാണ്. അപ്പൊ അവർ ഖവാരിജികൾ അവരേതാണ്ട് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായി നശിച്ചുപോയൊരു സമൂഹമല്ല, മറിച്ച് തുടർച്ചയായി പിന്നീടും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് എന്ന് ഷഹ്റസ്താനിയുടെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ഭരണാധികാരികൾക്കെതിരെ തിരിയുന്ന, അവരുടെ പിന്നിൽ അണിനിരക്കുന്ന ആളുകളെ കാഫിറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നവർ അവരെ ഖാരിജി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഖവാരിജികൾ അവരുടെ ചരിത്രം എപ്പോഴാണ് ആരംഭിക്കുന്നത്? എപ്പോഴാണ് ഖവാരിജികളുടെ ചരിത്രം ആരംഭിക്കുന്നത്? അവരുടെ തുടക്കം എപ്പോഴാണ്? പണ്ഡിതന്മാർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം ചില ആളുകൾ പറഞ്ഞു, ഇബ്നു ഹസ്മ്, അദ്ദാഹിരി, അതുപോലെ തന്നെ ഇബ്നുൽ ജൗസി ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഖവാരിജികൾ അവരുടെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഖവാരിജികൾ അവരുടെ ആശയത്തിന് ആരംഭമുണ്ടായിട്ടുണ്ട്. അതിന് തെളിവായി അവർ ഉദ്ധരിച്ചത് അൽ ഇമാം അൽ ബുഖാരി വ മുസ്ലിം, അതുപോലെ തന്നെ അനേകം മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹദീസൻ, അനേകം സഹാബികൾ ഉദ്ധരിച്ച ഹദീസൻ, അബൂ സഈദ് അൽ ഖുദ്രി, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, ഇങ്ങനെ അനേകം സഹാബികൾ ഉദ്ധരിച്ച ഹദീസൻ. ആ ഹദീസിൽ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് അയച്ചു കൊടുത്ത ഗനീമത്ത്, അതല്ലെങ്കിൽ ഫൈ, യുദ്ധാർജിത സ്വത്ത്, അത് തന്റെ സഹാബികൾക്കിടയിൽ വീതിക്കുന്ന സന്ദർഭത്തിൽ യമനിൽ നിന്ന് കിട്ടിയ ഗനീമത്ത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്ക് പ്രത്യേകമായി നൽകി. അവിടുന്ന് വന്ന സ്വത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ചപ്പോൾ ചില സഹാബികൾക്ക് അതിൽ കൂടുതൽ മുൻഗണന നൽകി. ഫഗദിബത് ഖുറൈഷ്, അപ്പോൾ ഖുറൈഷികൾക്ക് ദേഷ്യം പിടിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ അതുഅതി സനാദീദ നജ്ദിൻ വതദഉന, നജ്ദിലുള്ള നേതാക്കന്മാർക്ക് മാത്രം
ഗനീമത്ത് നൽകിക്കൊണ്ട് നീ ഞങ്ങളെ ഒഴിവാക്കുകയാണോ എന്ന് ഖുറൈശികൾ ചില ആളുകൾ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അപ്രകാരം ചെയ്തത് ഈ ചില ആളുകളെ ഇസ്ലാമിനോട് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഫജഅറജുൽ, അപ്പോൾ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഇതാണ് ഖവാരിജുകളുടെ തുടക്കം, ഇവിടെയാണ്. ഫജഅറജുലുൻ കസ്ഫുൽ ലിഹ്യ, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു, അയാളുടെ താടി വളരെ തിങ്ങിയ താടിയാണ്, നല്ല തിങ്ങിയ താടിയുള്ള ഒരാൾ, കട്ടി താടിക്കാണ് കസ്ഫുൽ ലിഹ്യ എന്ന് പറയാം. നല്ല തിങ്ങിയ താടിയുള്ള ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. മുഷ്രിഫുൽ വജ്നതൈൻ, അയാളുടെ കവിൾത്തടം നന്നായി പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന കവിളുകളാണ്, നല്ല തടിച്ച കവിളുള്ള വ്യക്തിയാണ്. ഗായറുൽ ഐനൈൻ, അവന്റെ കണ്ണുകൾ അത് ഉള്ളിലേക്ക് കുഴിഞ്ഞുപോയിട്ടുണ്ട്, നല്ല താടിയുണ്ട്, അവന്റെ കവിൾത്തടം നന്നായി ചീർത്തതാണ്. ഗായറുൽ ഐനൈൻ, അവന്റെ കണ്ണുകൾ ഉള്ളിലേക്ക് പോയതാണ്, കണ്ണു ഓട്ടന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. നാഷിസുൽ ജബ്ഹ, അവന്റെ നെറ്റി അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, ഈ രൂപത്തിലുള്ള ഒരാൾ. മഹ്ലൂഖുർ റാസ്, അവന്റെ മുടി അവൻ വടിച്ചു കളഞ്ഞിട്ടുണ്ട്, മുട്ടയടിച്ചുകൊണ്ടാണ് അവൻ വന്നിട്ടുള്ളത്. മുഷമ്മറുൽ ഇസാർ, അവന്റെ വസ്ത്രം അതവൻ തന്റെ കണങ്കാലിന് നടുവിലാണ്, മുട്ടനും നെരയാണിക്കും നടുവിലാണ് അവൻ വസ്ത്രം എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നല്ല ചപ്പുള്ള വ്യക്തിയെ പോലെയാണ്, നല്ല താടിയുണ്ട്, അവന്റെ കണ്ണ് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോയിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു അത് ഇബാദത്തിന്റെ കടുപ്പം കൊണ്ട്. മാത്രമല്ല അവൻ തല ഒടിച്ചിട്ടുണ്ട്, അതോടൊപ്പം വളരെയധികം വസ്ത്രം അത് ശരിക്ക് കയറ്റിയെടുത്തവനാണ്. അയാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത്തഖില്ലാഹ യാ മുഹമ്മദ്, ഫഹാദിഹി ഖിസ്മതുൻ ലം തുബ്തഗ ഫീഹാ വജ്ഹുല്ലാഹ് ഔ ലം യുബ്തഗ ഫീഹാ വജ്ഹുല്ലാഹ്, ഇത്തഖില്ലാഹ യാ മുഹമ്മദ്, മുഹമ്മദ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഈ വീതം വെപ്പ് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, ഇത് ചില ആളുകളെ തൃപ്തിപ്പെടുത്താനുള്ളത്, ഇതിൽ നീതിയില്ല എന്ന് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഖദ് ഖിബ്ത വ ഖസിർത ഇല്ലം അകുൻ അദിൽ, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നീ അങ്ങേയറ്റം നാശത്തിലാണ്, നീ ഏറ്റവും വലിയ പരാജിതനാണ്. കാരണം എന്താണ്? വഞ്ചന കാണിക്കുന്ന, നീതിയില്ലാത്ത ഒരു വ്യക്തി കൊണ്ടുവന്ന ഖുർആനിനെയും ഹദീസിനെയുമാണ് അവൻ പിൻപറ്റുന്നത്, നീതിയും സത്യസന്ധതയും ഇല്ലാത്തവനെയാണ് അവൻ പിൻപറ്റുന്നതെങ്കിൽ ഖദ് ഖസിർതവ ഖിബ്ജ്, നീ നശിച്ചു പോയിരിക്കുന്നു, നീ നഷ്ടകാരനിൽപ്പെട്ടവനായിരിക്കുന്നു. കാരണം നീതി കാണിക്കാത്തവനെയാണ് നീ പിൻപറ്റുന്നത് എങ്കിൽ, ഒന്നല്ലെങ്കിൽ നീ കാഫിറാണ്, അല്ലെങ്കിൽ മുസ്ലിമാണ്. മുസ്ലിമാണെങ്കിൽ നീ ഞാൻ കൊണ്ടുവന്ന ഖുർആനിനെയാണ് അംഗീകരിക്കുന്നത്, നീതി കാണിക്കാത്തവൻ കൊണ്ടുവന്ന ഖുർആനിനെയാണ് നീ അംഗീകരിക്കുന്നതെങ്കിൽ ഖദ് ഖിബ്ത വ ഖസിർത, നീ നഷ്ടത്തിലാണ്, നീ നാശകാരിൽപ്പെട്ടവനാണ്. ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക? ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഏറ്റവും അർഹതയുള്ളത് എനിക്കല്ലേ? ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ പിന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നത് ആരാണ്? അയഅമനൂനി അലാ അഹലിൽ അർദി വലാ തഅമനൂനി, ആകാശത്തുള്ളവൻ ഭൂമിയിലുള്ളവരുടെ കാര്യത്തിൽ എന്നെ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഇതൊക്കെ വ്യത്യസ്ത റിവായത്തുകളിൽ വന്നതാണ്, അത് നമ്മളിവിടെ ഒരുമിപ്പിച്ചത്. സഅദ് ബറജുൽ, അപ്പൊ ഈ മനുഷ്യൻ ഒന്നും പറയാതെ അയാൾ തിരിച്ചുപോയി, അയാൾ ഒരു മറുപടിയും പറയാതെ തിരിച്ചുപോയി. فقال عمر بن الخطاب دعني يا رسول الله فاقتل هذا المنافق. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല അവന്റെ തല ഞാൻ ഇറക്കാം, അല്ല ഞാൻ കൊന്നുകളയാം. കാരണം എന്തേ, അള്ളാഹുവിന്റെ റസൂലിനോട് നീതി കാണിക്കാൻ പറഞ്ഞവനാണ്. റസൂലുള്ളാഹിനോട് നീതി കാണിക്കാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ കുഫർ എന്താണ്? അവനെ ഞാൻ കൊന്നുകളയട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅദല്ലാഹ്, അല്ലാഹു ശരണം, അൻ യതഹദ്ദസ അന്നാസ് അൻ യഖ്തല അസ്ഹാബി, ഞാൻ എന്റെ ആളുകളെ തന്നെ കൊല്ലുന്നു എന്ന് ജനങ്ങൾ പറയുന്നതിനു വേണ്ടിയാണോ? അങ്ങനെ പറയേണ്ടതില്ല. അങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങും, പിന്നെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പറയും മുഹമ്മദ് അവന്റെ അനുയായികളെ തന്നെ കൊല്ലുക തുടങ്ങിയിട്ടുണ്ട്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചത് അതിന്റെ ബാബിന്റെ പേര് തന്നെ, ഒരു മനുഷ്യൻ ഫിത്ന ഭയക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആളുകളെ കൊല്ലാതെ വെറുതെ വിടേണ്ടി വരും എന്ന അധ്യായത്തിലാണ് ഈ സംഭവം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ന ഭയപ്പെട്ടു, പിന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഹമ്മദ് അവന്റെ ആൾക്കാരെ തന്നെ കൊല്ലുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് പോകുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് ഭയന്ന് ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്ന പേടി കാരണത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പിന്തിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ദഅഹു, നീ അവനെ വെറുതെ വിട്ടേക്കുക, ഫഇന്ന ലഹു അസ്ഹാബൻ, അവന് ചില കൂട്ടാളികളുണ്ട്, യഹ്ഖിറു അഹദുക്കും സലാതഹു മഅ സലാതിഹിം, അവരുടെ നിസ്കാരത്തെ പരിഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം വളരെ ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നും, വസിയാമുഹു മഅ സിയാമിഹിം, അവരുടെ നോമ്പിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നോമ്പ് വളരെ ചെറുതാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പല അടയാളങ്ങളും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ അവസാനം വരും. വേറെ ചില റിവായത്തുകളിൽ കാണാം, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ അല അദ്രിബു ഉനഖഹു, ഉമർ ഇബ്നു ഖത്താബ് അല്ല, ചില റിവായത്തിൽ ഖാലിദ് ഇബ്നുൽ വലീദ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലാവിന്റെ തല ഞാൻ വെട്ടട്ടെ. കാരണം ഇതിപ്പോ പറഞ്ഞ് വ്യക്തമായ കുഫ്റാൻ, പുറമേക്ക് കാണുന്ന സന്ദർഭത്തിൽ ഇത് വ്യക്തമായ കുഫ്റാൻ. നാം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലഅല്ലഹു അൻ യകൂന യുസല്ലി, സുബ്ഹാനല്ലാഹ്, ലഅല്ലഹു അൻ യകൂൻ യുസല്ലി, ചിലപ്പോൾ അവൻ നിസ്കരിക്കുന്നുണ്ടായേക്കാം. ഇന്ന് ഇസ്ലാമിക ലോകത്ത് എത്രയെത്ര നിസ്കരിക്കുന്നവരാണ് കൊല്ലപ്പെടുന്നത്, എത്രയെത്ര നിസ്കരിക്കുന്ന ആളുകളുടെ തലയിലേക്കാണ് ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദിൽ ഏർപ്പെട്ടവർ എന്ന് വിശേഷിപ്പിക്കുന്നവർ തോക്ക് വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വ്യക്തമായ കുഫ്റാണ് അവന്റെ വാക്കിന്ന് പുറത്തേക്ക് വന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് നീതി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുഖത്ത് നോക്കി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല, അവൻ തൗബ ചെയ്യുകയോ അവന്റെ വാദത്തിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്തില്ല, അവൻ തിരിച്ചു പോവാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കൊന്നുകളയട്ടെ എന്ന് ചോദിച്ച ഖാലിദിനോട് പറഞ്ഞ മറുപടി എന്താണ്? റളിയല്ലാഹു അൻ, ലാ ലഅല്ലഹു അൻ യകൂന യുസല്ലി, ഇല്ല, അവൻ നിസ്കരിക്കുന്നുണ്ടായേക്കാം. ഒരാളെ കാഫർ എന്ന് വിധിക്കുക എന്നത് എത്ര ഗൗരവമുള്ള കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് ഖാലിദ് ഇബ്നു വലീദിനെ കൊലപ്പെടുത്താൻ വേണ്ടി പറഞ്ഞയച്ചില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഖാല ഖാലിദ്, അപ്പോൾ ഖാലിദ് പറഞ്ഞു, വകം മിൻ മുസല്ലിൻ യഖൂലു ബിലിസാനിഹി മാ ലൈസ ഫീ ഖൽബി, എത്രയെത്ര നിസ്കാരക്കാരാണ് അവരുടെ ഹൃദയത്തിലില്ലാത്തത് അവരുടെ നാവ് കൊണ്ട് പറയുന്നത്. നമ്മൾ ആൾക്കാർ പലപ്പോഴും പറയുന്ന ന്യായമാണിത്. എത്രയെത്ര നിസ്കാരക്കാരാണ് ഉള്ളത്, അവരുടെ നാവ് കൊണ്ട് അവർ പലതും പറയുന്നു, പക്ഷെ അത് അവരുടെ ഹൃദയത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇന്നി ലം ഉമർ അൻ അൻഖുബ അൻ ഖുലൂബിന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങൾ പിളർന്നു നോക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ് എന്ന് നോക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടില്ല. ലഖാ യഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവനാണ്, നിസ്കാരം നിലനിർത്തുന്നവനാണെങ്കിൽ അവൻ മുസ്ലിമാണ്. ആ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താൻ, വലാ അഷുഖ് ബുതൂനഹും, അവരുടെ വയറ് പിളർന്നു നോക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഈ ഹദീസിന് കുറച്ചുകൂടി വിശദാംശങ്ങളുണ്ട്, ഇൻഷാഅല്ലാഹ് അതിലേക്ക് നമുക്ക് അവസാനത്തിൽ പോകാം. ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഖവാരിജുകളുടെ ആരംഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലഘട്ടത്തിലാണ്. അവരാ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റൊരു അഭിപ്രായം ഹനഫി പണ്ഡിതനായ അലി ഇബ്നു അലി അൽ ഹനഫി അൽ ഖാദി, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഖവാരിജുകൾ അവരുടെ ആരംഭം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ വധത്തിൽ അവസാനിച്ച ആ പ്രശ്നം, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപ്പെടുത്തിയ ആ സംഭവം, ആ കാലഘട്ടത്തിലാണ് ഖവാരിജുകൾ അവർ പുറത്തേക്ക് വന്നത് എന്നാണ് ചില ആളുകളുടെ അഭിപ്രായം. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഖവാരിജുകളുടെ ആരംഭം, അല്ലാഹു അലം, അതാണ് കൂടുതൽ ശരിയോട് അടുത്ത് നിൽക്കുന്ന അഭിപ്രായം, ഖവാരിജുകൾ എന്ന നിലക്ക് പുറത്തേക്ക് വരുന്നത്, മുസ്ലിം ഉമ്മത്തിൽ നിന്നൊരു കക്ഷിയായി മാറി നിൽക്കാൻ ആരംഭിക്കുന്നത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ്. ഈ ചരിത്രം എങ്ങനെയാണ് ഖവാരിജുകൾ പുറത്തേക്ക് വരുന്നത് എന്ന ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രമാണ്. അതിൽ അനേകം പാഠങ്ങളുണ്ട്. ഏതാണ്ട് അത് ഖവാരിജുകളുടെ ചരിത്രമാണ്. ഖവാരിജുകൾ അവരുടെ ചരിത്രമായി രേഖപ്പെടുത്തപ്പെട്ടത് മിക്കതും സലഫുകൾ അവരെപ്പറ്റി പറഞ്ഞ വാക്കുകളിൽ നിന്നാണ്, അതല്ലെങ്കിൽ അവർക്ക് കിതാബുകൾ അധികം ഉണ്ടായിട്ടില്ല. ഖവാരിജുകൾ എഴുതിയ കിതാബുകൾ, അവരുടെ അഖീദ, അവരുടെ ആദർശം, അത് പലതും ലഭിച്ചിട്ടുള്ളത് അവരുടെ കിതാബുകളിൽ നിന്നല്ല, കാരണം അവർക്ക് കിതാബുകളോ മറ്റോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവർ ഇൽമിയായി വൈജ്ഞാനികമായി വലിയ കഴിവുകൾ ഉണ്ടായിരുന്ന ആൾക്കാരുമല്ല. ആദ്യകാല ഖവാരിജുകൾക്ക്, ഖവാരിജുകളിൽ ബഹുഭൂരിപക്ഷവും ഖുർആൻ കാണാപ്പാഠം പഠിച്ച മനഃപ്പാഠമാക്കിയ ഖുറാഖുകളായിരുന്നു സാധാരണക്കാർ, ഖുർആൻ പഠിച്ച ആൾക്കാർ മാത്രമായിരുന്നു. ഖുർആൻ ഹിഫ്ളുള്ള ആളുകൾ ബഹുഭൂരിപക്ഷം അവരായിരുന്നു, സാധാരണക്കാരായ ആളുകളായിരുന്നു ഖവാരിജുകളോടൊപ്പം ഉണ്ടായിരുന്നു. പണ്ഡിതന്മാരിൽ അവർ വേണമെങ്കിൽ പറയാം വളരെ തുച്ഛമായിരുന്നു, തീരെ ഇല്ല എന്ന് പറയേണ്ടതില്ലെങ്കിലും വളരെ തുച്ഛമായിരുന്നു. സഹാബികൾ അവരിൽ ഒരാളും ഇല്ലായിരുന്നു, ഒരൊറ്റ സഹാബി പോലും ഖവാരിജുകളുടെ കൂട്ടത്തിൽ പോയിട്ടില്ല, റവാഫിദുകളുടെ കൂട്ടത്തിലും പോയിട്ടില്ല, ഖദരിയത്തിന്റെ കൂട്ടത്തിലും പോയിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന് നൽകിയ അങ്ങേയറ്റത്തെ സംരക്ഷണമാണ്. ഒരു സഹാബിയും ഈ പറഞ്ഞ ഒരു കക്ഷിയിലേക്കും പോയിട്ടില്ല. ഖവാരിജുകൾ സഹാബികളുടെ കാലത്തുണ്ടായതാണ്, റവാഫിദുകൾ അവരുടെ കാലത്തിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഖദരിയത്ത്, ഖദർ നിഷേധിക്കുന്ന ആളുകൾ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കക്ഷികളിലേക്കൊന്നും തന്നെ സഹാബികളിൽ നിന്ന് ഒരാൾ പോലും പോയിട്ടില്ല, ഒരൊറ്റയാൾ പോലും. അപ്പോൾ മറ്റൊരു അഭിപ്രായ പ്രകാരം ഖവാരിജുകൾ അവരുടെ ആരംഭം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതിനു പിന്നിൽ വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം സാധിക്കാവുന്നത്ര ചുരുക്കി പറയുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പലർക്കും അറിയുന്നത്. ആ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് സഹാബികളിൽ വലിയൊരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകി. എന്നാൽ മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് ആദ്യമായി, അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഷാമിലെ അമീറാണ്, ഷാമിലെ അമീറാണ് മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വഫാത്താകുന്ന സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഈ സന്ദർഭത്തിൽ ഭരണമേറ്റെടുക്കുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ടത് ഉസ്മാനെ കൊലപ്പെടുത്തിയ ആളുകളെ അവരെ പിടികൂടലും അവരുടെ കാര്യത്തിലുള്ള ഹദ്ദ് നടപ്പാക്കലുമാണ്. അതായത് അവരെ കൊന്നുകളയലാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപ്പെടുത്തിയ ആളുകളെ കൊന്നുകളയലാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ആദ്യം ചെയ്യേണ്ടത് ഖിലാഫത്തല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് പോലെ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് പോലെ
മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരിക്കലും ഖിലാഫത്തിന് വേണ്ടിയുള്ള വടംവലിയേ ആയിരുന്നില്ല, ഒരിക്കലും ആയിരുന്നില്ല. മുആവിയ റളിയല്ലാഹു അൻഹു വ്യക്തമായി പറഞ്ഞതായി പല റിവായത്തുകളിലും കാണാം, അലി ഉസ്മാനെ കൊലപ്പെടുത്തിയവരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാനായിരിക്കും. അവർ തമ്മിൽ ഒരിക്കലും ഖിലാഫത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടവും ഉണ്ടായിട്ടില്ല. ഖിലാഫത്തിന് വേണ്ടിയിട്ടായിരുന്ന പ്രശ്നമായിരുന്നില്ല അത്, മറിച്ച് ഈ രണ്ട് അഭിപ്രായങ്ങളുടെ പേരിലാണ് അവർക്കിടയിൽ പരസ്പരം ഭിന്നിപ്പുകൾ ഉണ്ടായത്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായത്. ഭിന്നിപ്പ് എന്ന പദത്തെക്കാൾ കൂടുതൽ നല്ലത് അഭിപ്രായ വ്യത്യാസമുണ്ടായത് എന്ന് പറയുന്നതായിരിക്കും. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതായിരുന്നു. എന്നാൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ആദ്യം ചെയ്യേണ്ട കാര്യം ഖിലാഫത്ത് ഉറക്കലാണ്. കാരണം എന്താണ്? ഒന്ന്, ഇസ്ലാമിക ലോകം, ഇസ്ലാമിക രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഖിലാഫത്ത്, അതിന് കീഴിലുള്ള ആളുകളെ ഉറപ്പിച്ചു നിർത്തുക, അവരുടെ മേലൊരു ഖലീഫ ഉണ്ടാകുക, ഇമാം ഉണ്ടാകുക എന്നത് ഒന്നാമത്തെ വാജിബാണ്, നിർബന്ധമായ കാര്യമാണ്. പ്രത്യേകിച്ച് ആ സന്ദർഭത്തിൽ, കാരണം മുസ്ലിങ്ങൾ അവരുടെ രാഷ്ട്രീയം വളരെ കലുഷിതമായ ഒരു സന്ദർഭത്തിലായിരുന്നു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് വീഴ്ത്താതിരിക്കണമെങ്കിൽ മുസ്ലിമിന്റെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ യഹൂദരും നസ്രാനികളും ഒരു തക്കം പാർത്ത് കാത്തിരിക്കാൻ മുസ്ലിമീങ്ങളെ തകർക്കുന്നതിന് വേണ്ടി, ആ സന്ദർഭത്തിൽ ആദ്യം നടപ്പാക്കേണ്ടത് ഖലീഫയെ നിശ്ചയിക്കലാണ്. അങ്ങനെ അദ്ദേഹം പറയാൻ വേറെ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആരൊക്കെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല, ആരൊക്കെയാണ് അതിൽ പങ്കുചേർന്നത് എന്ന കാര്യത്തിൽ വ്യക്തത ആ സന്ദർഭത്തിൽ ഇല്ലായിരുന്നു. ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ മാത്രമല്ല, അതോടൊപ്പം മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപ്പെടുത്തിയത് ഖവാരിജികളാണ്. ഖവാരിജികൾക്ക് ആ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഇറാഖിന്റെ പരിസരങ്ങളിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച പോലെ തന്നെ ഇറാഖ് ഫിത്നയുടെ കേന്ദ്രമായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മദീനയിൽ ഞങ്ങളുടെ അടുക്കൽ നിന്ന് ഒരു ഹദീസ് ഒരു ചാൺ മുഴം നീളത്തിൽ പുറപ്പെടും, അത് ഇറാഖിന്റെ പരിസരത്ത് ചുറ്റി വന്നു കഴിഞ്ഞാൽ അതിനൊരു ചാൺ നീളമുണ്ടാകുമെന്നാണ്. കാരണം എന്താ, അവിടെ പോയാൽ പിന്നെ അതിൽ പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും. അപ്പൊ അത് ഞങ്ങളുടെ അടുക്കൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു മുഴവ് നീളമുണ്ടാവുള്ളൂ, അത് പിന്നെ അവിടെ പോയി തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു ചാണായിട്ടുണ്ടാകും, അല്ലെങ്കിൽ വളരെ നീളം വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഇത് ഇറാഖിന്റെ പരിസരത്ത് ഖവാരിജുകൾക്ക് സ്വാധീനമുണ്ടായിരുന്നു. ഖവാരിജുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എതിരെ തിരിഞ്ഞ ആളുകൾക്ക് സ്വാധീനമുണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ അവർ ഖവാരിജുകൾ എന്ന പേരിൽ വേറിട്ട് നിന്നിട്ടില്ല. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപ്പെടുത്തണം എന്ന കാര്യത്തിൽ ആ അഭിപ്രായമുള്ള പല ആളുകളും, അല്ലെങ്കിൽ ധാരാളം ആളുകൾ ഇറാഖിന്റെ പരിസരത്തുണ്ടായിരുന്നു. ഖവാരിജുകൾക്ക് ശക്തിയുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപ്പെടുത്തിയ ആളുകളെ പിടികൂടുക എന്നത് നേരെ കണ്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. ഒരു ഖലീഫ പോലും ഇല്ലാത്ത സന്ദർഭത്തിൽ ഈ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥിതി കൂടുതൽ വഷളാകും. അതുകൊണ്ട് കൂടുതൽ ശരിയായ അഭിപ്രായം അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും ശരിയായ അഭിപ്രായം, ഈ രണ്ട് അഭിപ്രായങ്ങൾ കൂടുതൽ ശരിയോടടുത്ത് നിൽക്കുന്നത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം തന്നെയാണ്. പക്ഷേ അതിന്റെ അർത്ഥം മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചില ആളുകൾ പറയുന്നത് പോലെ പിന്നെ അദ്ദേഹം വഞ്ചകനായിരുന്നു എന്നോ, അതല്ലെങ്കിൽ ഭരണത്തിന് വേണ്ടി കടികൂടി കൂടുന്ന ആളായിരുന്നു എന്നോ അല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയുന്നതിൽ നിന്ന് നമ്മുടെ നാവ് വളരെ പരിശുദ്ധമാണ്. ഒരിക്കലും നമ്മളങ്ങനെ പറയില്ല. അദ്ദേഹം സഹാബിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി രേഖപ്പെടുത്തിയ സഹാബികളിൽ ഉന്നതനായ വ്യക്തിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത സ്ഥാനമുണ്ടായിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം നടത്തിയ ഇജ്തിഹാദിൽ, ഗവേഷണത്തിൽ അബദ്ധം സംഭവിച്ചു. അതിന് ആ അബദ്ധത്തിൽ അദ്ദേഹത്തിന് ഒരു പുണ്യമുണ്ട് ഇൻഷാ അല്ലാഹ്, അതിൽ സംശയമില്ല. അദ്ദേഹത്തിന് ഒരു പുണ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ ഇജ്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ,
ഒരു വിധികർത്താവ് ഒരു കാര്യത്തിൽ ഗവേഷണം നടത്തുകയും അതിന് യോഗ്യതയുള്ള ആൾക്കാരാണെങ്കിൽ ഗവേഷണം നടത്തുകയും അവരാ ഗവേഷണത്തിൽ അവന് ശരി ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലഹു അജ്റാൻ, അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട്. വഇദാ അഖ്തഅ ഫലഹു അജ്റുൻ വാഹിദ്, അവന് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അവനൊരു പുണ്യമുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് സംശയമില്ല അദ്ദേഹത്തിന് ഒരു പുണ്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഇജ്തിഹാദായിരുന്നു അത്. എന്നാൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് ഇപ്രകാരമായിരുന്നു. പ്രശ്നങ്ങൾ ഫിത്നയുടെ ആളുകളെ ഇടയിലെ ഇടപെടൽ കാരണത്താലും മാത്രമല്ല രണ്ടുപേരും അവരുടെ അവരവരുടെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്നു എന്ന കാരണത്താലും ഈ പ്രശ്നം യുദ്ധത്തിലേക്ക് നയിച്ചു. അങ്ങനെയാണ് സുഫീൻ യുദ്ധം ഉണ്ടാകുന്നത്, മഅറകത്തു സുഫീൻ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇറാഖിൽ നിന്നുള്ള ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നേരിടുന്നതിന് വേണ്ടി പുറപ്പെട്ടു. മുആവിയയുടെ കീഴിലാകട്ടെ ഷാമുകാരൻ നിരന്നു, മുആവിയയുടെ കീഴിലാരുണ്ടായിരുന്ന ഷാമുകാരെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലാകട്ടെ ഇറാഖുകാരെ, അവരുടെ സ്വഭാവം വരെ വ്യത്യസ്തമായിരുന്നു. ഈ യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു അവിടുന്ന് മിമ്പറിന്റെ മേലെ കയറി, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത്? അലി നമുക്കെതിരെ പുറപ്പെട്ടിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പൊ അവർ മിണ്ടാതിരുന്നു. ഷ്യാമുകാർക്ക് ആ പ്രത്യേകത ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷ്യാമിനെ പല സന്ദർഭങ്ങളും പ്രശംസിച്ചതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ഷ്യാമുകാരിൽ നിന്ന് ഖൈർ നശിച്ചു കഴിഞ്ഞാൽ ഫല ഖൈറ ഫി അഹ്ലി ദുനിയ, ദുനിയാവിന്റെ ആൾക്കാരിൽ പിന്നെ ഖൈറിന്റെ ബാക്കിയില്ലാണ്. ഷ്യാം എന്ന് പറഞ്ഞാൽ സിറിയ, അതുപോലെ തന്നെ ജോർദാൻ, അതുപോലെ തന്നെ ഫിലസ്തീൻ, അതുപോലെ തന്നെ ഹിജാസിലെ ചില പരിസരങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഷ്യാം. അള്ളാഹു അനുഗ്രഹിച്ച, അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിച്ച സ്ഥലമാണ്. ആ നാട്ടിലുള്ള ആൾക്കാർ അവരുടെ അടുക്കൽ അനാത്ത്, ഒരു അവധാനത എന്നത് അവരുടെ കാര്യത്തിൽ അറിയപ്പെട്ടത്. മുആവിയ റളിയല്ലാഹു അൻഹു ഇപ്രകാരം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആളുകളെല്ലാവരും ഉണ്ടാതിരുന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണോ ആ വിഷയത്തിൽ കാണുന്നത് അത് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഭരണാധികാരിയുടെ വിഷയത്തിലെ നിലപാട് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹവും മിമ്പറിന്റെ മേലെ കയറി, ഇറാഖിലുള്ള ആൾക്കാരുടെ മേൽ. ഇറാഖിലുള്ള ആൾക്കാർ ഫിത്ന കൊണ്ട് അറിയപ്പെട്ട ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലും ഇറാഖിന് വേണ്ടി ഇറാഖിൽ ഫിത്ന ഉണ്ടാകുമെന്ന്, അവിടെയാണ് ഫിത്നയുടെ കൊമ്പ് പുറത്തേക്ക് വരിക എന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇറാഖിൽ അത് ഫിത്നയുടെ കേന്ദ്രമാണ് എന്ന് അറിയിക്കുന്ന അവിടുത്തെ ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാതിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാഖിലെ ആളുകളുടെ മുന്നിൽ, ഇറാഖുകാരുടെ മുന്നിൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ ഒരാൾ അപ്പുറത്തുനിന്ന് അഭിപ്രായം, പുറത്തുനിന്ന് വേറൊരാൾ അഭിപ്രായം, പള്ളി ആകെ ഒറ്റയും മതി. അപ്പൊ അദ്ദേഹം മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു എന്നാണ്, ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, എന്നിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുപോയി എന്നാണ്. അത്ര അനാത്തില്ലാത്ത, അത്ര അവധാനതയില്ലാത്ത, തിരക്ക് കൂട്ടുന്ന ആളുകളായിരുന്നു ഇറാഖിലുള്ള ആൾക്കാർ. അതവരുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ സുഫീനിൽ വെച്ച് അവർ തമ്മിൽ യുദ്ധമുണ്ടായി. യുദ്ധം തുടങ്ങിയ സന്ദർഭത്തിൽ തുടക്കത്തിൽ തന്നെ ഷ്യാമുകാർ തോൽക്കാൻ തുടങ്ങി. അതായത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ആളുകൾ, അവർ പരാജയം രുചിക്കുമെന്ന അവസ്ഥ വന്നു. ആ സന്ദർഭത്തിൽ അവരിൽ ചില ആളുകൾ അവരുടെ കുന്തത്തിൽ മുസ്ഹഫ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നമുക്കിടയിൽ അള്ളാഹുവിന്റെ കിതാബുണ്ട്, ഇതിലേക്ക് നമുക്ക് വിധി തേടാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു. അവരിത് പറഞ്ഞ ഉടനെ തന്നെ ഇറാഖിൽ നിന്ന് വന്ന അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം യുദ്ധത്തിന് വന്ന പല ആളുകൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ അവർ യുദ്ധം നിർത്തി. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ചർച്ചകൾ ആരംഭിച്ചു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദൂതനെയും മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദൂതനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയച്ചു. അങ്ങനെ അവർ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തി. അവർ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് നിന്ന് അബൂ മൂസൽ അശ്ആരിയെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിനെയും മധ്യസ്ഥന്മാരായി നിശ്ചയിച്ചു. ഈ രണ്ടുപേരും സ്വീകരിക്കുന്ന അഭിപ്രായം എന്താണോ ആ അഭിപ്രായത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരാമെന്ന തീരുമാനത്തിൽ അവരെത്തി. ആ അഭിപ്രായം അവർ തമ്മിൽ കൂടിയാലോചിക്കാനും അതുപോലെ ഒരു അഭിപ്രായം കണ്ടെത്തുന്നതിനും സമയം നിശ്ചയിച്ചു. അടുത്ത റമദാൻ വരെ സമയം നിശ്ചയിച്ചു. അങ്ങനെ ഈ രണ്ട് മധ്യസ്ഥന്മാരുടെ അഭിപ്രായത്തിലേക്ക് മടങ്ങാമെന്ന തീരുമാനം ഇവർ പ്രഖ്യാപിച്ചപ്പോൾ ഇറാഖുകാരുടെ കൂട്ടത്തിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളത്തിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ലാ ഹുക്മ ഇല്ലാ ലില്ലാ, അല്ലാഹുവിനല്ലാതെ വിധി പറയാൻ അവകാശമില്ല. ഇനി ലഹുക്മു ഇല്ലാ ലില്ലാ, അല്ലാഹുവിന് മാത്രമാണ് വിധി പറയാൻ അവകാശമുള്ളത്. വമൻ ലം യഹ്കും ബിമാ അൻസല അല്ലാഹ് ഫഔലൈക ഹുമുൽ കാഫിറൂൻ, അല്ലാഹു വിധിച്ചതനുസരിച്ച് തീരുമാനമെടുക്കാത്തവർ, അല്ലാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കാത്ത ആളുകൾ, അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇതാണ് ഖവാരിജുകൾ. ഇവിടെ നിന്നാണ് ഖവാരിജുകൾ ഒരു കക്ഷിയായി തുടക്കം കുറിക്കുന്നത്. ഇവിടെ നിന്നാണ് അവരുടെ ആരംഭം. ഈ സംഭവത്തിന് ശേഷം ഇപ്പോഴാണ് ഖവാരിജുകൾ അവർ ഒരു കക്ഷിയായി മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ശരി, അങ്ങനെ പുറത്തിറങ്ങിയ ആൾക്കാർ ഏതാണ്ട് ആ പട്ടാളത്ത് നിന്ന്, അലി റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളത്ത് നിന്ന് പുറത്തേക്ക് നിന്ന ആൾക്കാർ തന്നെ 8000 ആൾക്കാരുണ്ടായിരുന്നു തന്നെ. അവരിൽ ബഹുഭൂരിപക്ഷവും ഖുർആൻ കാണാതെ പഠിച്ച ഖുറാഖുകളായിരുന്നു. ഖുർആൻ ഓതാൻ അറിയുന്ന ഖാരിഖുകൾ അവരായിരുന്നു. അങ്ങനെ അവർ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ സംസാരിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തെ തക്ഫീർ നടത്തി, അദ്ദേഹം കാഫിറാണെന്ന് വിശേഷിപ്പിച്ചു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഖുത്ബക്ക് കയറി കഴിഞ്ഞാൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറിച്ച് വിളിച്ചു പറയും, ലാ ഹുക്മ ഇല്ലാ ലില്ലാ. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് വേറൊരുത്തം വിളിച്ചു പറയും, ലാ ഹുക്മ ഇല്ലാ ലില്ലാ. ഇങ്ങനെ മസ്ജിദിന്റെ ഉള്ളിൽ ഒച്ചയും വിളി. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, കലിമത്തു ഹഖ്ൻ ഉരീദ ബിഹാ ബാത്തിൽ, സത്യമാണ് അവർ പറയുന്നത്, ആ വാക്ക് സത്യമാണ്, പക്ഷേ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്, നിരർത്ഥകതയാണ്. അപ്പോൾ അതിലൊരാൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം കേൾക്കേണ്ടതില്ല എന്ന രൂപത്തിൽ അയാൾ ചെവിയിൽ വിരൽ തിരുകിക്കൊണ്ട് അയാൾ വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. വലഇൻ അശ്റക്ത വലഖദ് ഊഹിയ ഇലൈക വ ഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. എന്താ അതിന്റെ അർത്ഥം? നീ ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ എല്ലാ അമലും ബാത്തിലായി. അവിടെ അവരെന്താ ഉദ്ദേശിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ് എന്നെ, സുബ്ഹാനല്ലാഹ്, അതാണ് അവരതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുമായിരുന്നു എന്നെ, അവൾ അദ്ദേഹം അള്ളാഹുവിന്റെ ഖുർആനിലുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട് അവർക്ക് മറുപടി പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു, കാണാൻ സാധിക്കും. അങ്ങനെ ഖവാരിജികൾ ഹറൂറ എന്ന പ്രദേശത്ത്, ഇത് കൂഫയിലുള്ള ഒരു സ്ഥലമാണ്, ഇറാഖിലുള്ള കൂഫയോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഹറൂറ. ഈ ഹറൂറ എന്ന പ്രദേശത്തേക്ക് മാറി നിന്നതുകൊണ്ടാണ് ഖവാരിജികളെ ഹറൂറിയ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അവർക്കൊരു പേരുണ്ട് അല്ലെ, ഖവാരിജികൾക്ക് പല പേരുകളുണ്ട്. ഖവാരിജികളുടെ പേരിൽ പെട്ടാണ് അൽ ഖവാരിജ്. അതുപോലെ തന്നെ ഹറൂറ, അതവരുടെ പേരാണ്. അതുപോലെ തന്നെ അൽമാരഖ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകൾ എന്നവർക്ക് പേരുണ്ട്. അതുപോലെ തന്നെ അഷുറ, അള്ളാഹുവിന് വേണ്ടി, അത് അവർ സ്വയം തന്നെ ഇട്ട പേരാണ്, അള്ളാഹുവിന് വേണ്ടി സ്വന്തം ശരീരം വിറ്റവർ എന്ന അർത്ഥത്തിൽ അവർ തന്നെ സ്വയം വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു ചില പേരുകളും ഖവാരിജുകൾക്ക് ഉള്ളതായി കാണാൻ സാധിക്കും. അങ്ങനെ ഹറൂറ എന്ന പ്രദേശത്തേക്ക് അവർ തമ്പടിച്ചു, അവിടെ തമ്പടിച്ചു. അങ്ങനെ അവർ അവിടെ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ സൈനിക നടപടി ആരംഭിക്കുന്നതിനെ കുറിച്ച് അവർക്കിടയിൽ ചർച്ചകൾ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ
ഒരാൾ വരും, ആരെങ്കിലൊക്കെ വരും, എന്നിട്ട് പറയും ദാ അവര് നിങ്ങൾക്കെതിരെ തിരിയാൻ പോവാണ്, അവർ നിങ്ങൾക്കെതിരെ സൈന്യത്തെ നയിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ദഅഹും ഹത്ത യഖ്റുജു, അവർ സൈന്യവുമായി പുറപ്പെടുന്നതുവരെ അവരെ വെറുതെ വിട്ടേക്കുക. ഫഇന്നീ ലാ ഉഖാതിലുഹും ഹത്ത യുഖാതിലൂനി, അവരെന്നോട് യുദ്ധം ചെയ്യുന്നതുവരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യുകയില്ല. വസൗഫ യഫഅലൂൻ, അവരത് ചെയ്യുക തന്നെ ചെയ്യും, അവരെന്തായാലും യുദ്ധം ചെയ്യും, പക്ഷെ അവർ ചെയ്യുന്നതുവരെ, അവർ തുടങ്ങുന്നതുവരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യുകയില്ല. ഇത് ഖവാരിജുകളുടെ നിലപാടാണ്. അതല്ല ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഖവാരിജുകൾ കാഫിറുകളല്ല. അഹ്ലു സുന്നഹ് വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ ശരിയായ അഭിപ്രായ പ്രകാരം സഹാബികളിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം, ഖവാരിജുകൾ കാഫിറുകളല്ല എന്നാണ്. കാരണം അത് അവരോട് യുദ്ധം ചെയ്തിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു അവരോട് സ്വീകരിച്ച നിലപാട് അത് ഏറ്റവും നല്ല സിയാസയായിരുന്നു, ഏറ്റവും നല്ല രാഷ്ട്രീയ നിലപാടുകളായിരുന്നു. ഏതുവരെ അവരുടെ അടുക്കൽ യുദ്ധത്തിന് നേരെ പുറപ്പെട്ടതിന് ശേഷവും നേരെ രണ്ട് സൈന്യവും മുഖാമുഖം നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹം പറഞ്ഞേക്കാണ്, അവർ തുടങ്ങുന്നത് വരെ നമ്മൾ യുദ്ധം തുടങ്ങാൻ പാടില്ല. അത്രയും അദ്ദേഹം അവർ ഹക്കിലേക്ക് വരാൻ വേണ്ടി അവരോട് സംസാരിക്കാനും അതുപോലെ തന്നെ അവരെ സത്യത്തിലേക്ക് നയിക്കാനും വേണ്ടി അദ്ദേഹം കുറെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ, ഖവാരിജുകൾ ബഹുഭൂരിപക്ഷവും അറിവില്ലാത്തതിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ബഹുഭൂരിപക്ഷം, അവരുടെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന പലതും കാണാൻ സാധിക്കും. അതിലെ ചില സംഭവങ്ങൾ ഇൻഷാ അള്ളാ ഇതിൽ നമുക്ക് വായിക്കാനും ഇതിൽ കേൾക്കാനും കഴിയും.